Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
தஸ்மாத் தர்சனாத் ஆஹுர் லௌகிகா வித்யோததே ஸ்தனேதி வர்ஷஷேவா. இது கண்டிட்டு ஆள்கா போய் சாதாரண சாஸ்திரபோதம் ஒன்றும் வேண்டாம் பரையுது, பிரபஞ்சபோதம் மதி. ஆ பிரபஞ்சபோதம் கொண்ட ஆள்க்காருக்கு இந்த மேகம் வரும், இடி வெட்டும், மின்னல் வீசும், அடுத்த மழை பெய்யும், இது ஒரு சாமான்யமாய் கிரகிக்கான ஜலத்தின் தேஜஸ் காரணமான. അതുകൊണ്ട് തേജ ഉപാസ്വ, തേജസ്സിനെ ഉപാസിക്കുക. ഇവിടെ ജലത്തിനും അന്നത്തിനും പ്രാണനുമെല്ലാം പരമ്പരയായി അത് കാരണമായതുകൊണ്ടാണ്. നേരിട്ടല്ല, അന്നം നേരിട്ട് ബലത്തെ കൊടുക്കുന്നു, ജലം നേരിട്ട് ബലത്തെ കൊടുക്കുന്നു, തേജസ് പരമ്പരയായിട്ട് കാരണമായിരിക്കുന്നു. തേജസ്സോ ഭൂയീ അസ്തി ഭഗവത് തേജസ്സോ ഭൂയ അല്ലെങ്കിൽ ഭഗവാൻ. ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ തേജസ് അല്ലാതെ? തേജസ്സോ ഭൂയോ അസ്തി ഇതി തന്മേ ഭഗവാൻ പ്രവീതി. അതെന്താണ്? അതൊന്ന് ഉപദേശിച്ചു എന്നാണ്. ആകാശോ ഭാവ തേജസ്സോ ഭൂയാൻ ആകാശേ വൈ സൂര്യ ചന്ദ്രമസോ ഭൗ വിദ്യുന്നക്ഷത്രാണി അഗ്നിരാകാശേന ആഹ്വയതി ആകാശേന ശൃണോതി ആകാശേന പ്രതിശൃണോതി ആകാശേ രമതേ ആകാശേന രമതേ ആകാശേ ജായതേ ആകാശം അഭിജായതേ ആകാശം ഉപാസ്യേതി സയ ആകാശം ബ്രഹ്മേത്യുപാസ്തേ ആകാശവതോ വൈസലോകാൻ പ്രകാശവതോ അസബാധാൻ ഉരുഗായവതോ അഭിസിദ്ധ്യതി യവദാകാശസ്യ ഗതം തത്രസ്യ യഥാ കാമചാരോ ഭവതി ആകാശം ബ്രഹ്മേത്യുപാസ്തേ അസ്തി ഭഗവാകാശാത് ഭൂയ ഇത്യാകാശാത് വായവ ഭൂയോ അസ്തി ഇതി തന്മേ ഭഗവാൻ ബ്രവീതു ഇതി. തസ്യ തേജസ് ഉപാസന ഫലം തേജസ്വി വൈഭവതി തേജസ്വ ദേവച ലോകാൻ ഭാസ്വതഃ പ്രകാശവത് അപഹത തമസ്ഥാൻ ബാഹ്യാധ്യാത്മികാൻ ജ്ഞാനാധ്യപനീത തമസ്ഥാൻ അഭിസിദ്ധ്യതി. ആ തേജസ് ഉപാസനയുടെ ഫലം പറയുന്നു, തേജസ്വാൻ ഭവതി. അങ്ങനെ അല്ലേ വരത്തുള്ളൂ, തേജസ് ദൈവലോകാൻ ഭാസ്വത പ്രകാശവത്തോ. തേജസ്സിനെ ധ്യാനിക്കുന്നവൻ തേജസ് ഇവിടെ എല്ലായിടത്തും മനസ്സിലാക്കണം. ഉപാസിക്കണമെന്ന് വെച്ചാൽ എല്ലാം ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയണം, അത് വിട്ടുപോകരുത്. ഓരോന്നിനെയും ബലത്തെ ഉപാസിക്കാന്ന് വെച്ചാൽ ബലത്തെ ബ്രഹ്മമായി ഉപാസിക്കും, സർവത്ര ചേർത്തോണം, എല്ലായിടത്തും അത് ആവർത്തിക്കുന്നു. വെറുതെ അങ്ങ് ബലത്ത് ഉപാസിച്ചപ്പോൾ അത് ആദ്യം ഭാഷകാലം പറഞ്ഞു, എങ്ങനെയാണോ പ്രതിമയിൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നത്. ഇതോരോന്നിനെ അങ്ങനെ. അപ്പോ ബ്രഹ്മം ആയിട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താണെന്ന് അറിയില്ലല്ലോ, അറിയത്തവനെങ്ങനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കും? അപ്പൊ ബൃഹത്തായി, മഹത്തായി, ശ്രേഷ്ഠമായി അതിനുപാസിക്കുക. അതാണ് ഇവിടെ ഈ ശ്രേഷ്ഠത എന്നുള്ള പറയുന്നത്, അല്ലാതെ വസ്തുശ്രേഷ്ഠമായതുകൊണ്ടാണ്. ഇത് ഓരോന്നിനായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഒന്നിനേക്കാൾ മറ്റൊന്ന് ശ്രേഷ്ഠമെന്ന് പറയാൻ, ചിലത് ശ്രേഷ്ഠമായിരിക്കും, ചിലത് ശ്രേഷ്ഠമല്ലാതെയും വരാം. പക്ഷേ എന്നിട്ട് ശ്രേഷ്ഠം എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇവിടെ പറയുന്നത് ഈ ഓരോന്നിനെയും ശ്രേഷ്ഠമായി ഉപാസിക്കാനാണ്. ഓരോന്നും ശ്രേഷ്ഠമാണ്, എന്തുകൊണ്ട് ഓരോന്നും ബ്രഹ്മമായിട്ടാണ് ഉപാസിക്കുന്നത്? ബ്രഹ്മമാണ് ശ്രേഷ്ഠം, മഹത്തായി ഉപാസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിച്ചാവർത്തി പറയുന്നത്, ചോദിക്കുന്നത്, ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ? എന്തിന് അതുപോലെ ശ്രേഷ്ഠമായി ഉപാസിക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ? ശ്രേഷ്ഠമായി ഗ്രഹിക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ? ശ്രേഷ്ഠമായി സ്വീകരിക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ? ആധ്യാത്മികമായ ജീവിതത്തിൽ ശ്രേഷ്ഠമായി ഇനി മറ്റെന്തെങ്കിലും സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ? ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധി ത്യജിക്കേണ്ടത് പലതും ഉണ്ട്, ഉപേക്ഷിക്കുന്നു. അതുപോലെ പ്രാധാന്യമുള്ളതാണല്ലോ ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇനിയും മറ്റെന്തെങ്കിലും ഉണ്ടോ, ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അപ്രകാരം ശ്രേഷ്ഠമായി ഉപാസിക്കേണ്ടതുണ്ടോ എന്നാണ്. ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇവിടെ ഉപാസ്യമായിരിക്കുന്ന ഓരോ വസ്തുവിനുമുള്ള ശ്രേഷ്ഠതയാണ്, അല്ല ഒന്നും മറ്റൊന്നും ശ്രേഷ്ഠമൊന്നും. ഈ സർവത്തിലും എന്തുകൊണ്ട് ഈ ശ്രേഷ്ഠത വരുന്നു? നാമത്തിൽ വന്നു, പ്രാണനിൽ വന്നു, ചിത്തത്തിൽ വന്നു, പ്രത്യക്ഷമായി ബന്ധമില്ലാത്തതിൽ എങ്ങനെ പരസ്പരം ഈ ശ്രേഷ്ഠത പറയുന്നതാണ്? എല്ലാം ബ്രഹ്മമായി ഉപാസിക്കുന്നു. ഒരു നൂലിൽ കൊടുത്തിരിക്കുന്ന മണികളെ പോലെയാണ്. നൂലിൽ കൊടുത്തിരിക്കുന്ന മണികൾക്ക് പരസ്പരം എന്താ ബന്ധമുള്ളത്? പരസ്പരം ബന്ധമുള്ളതുകൊണ്ടാണ് നമ്മളതിനെ മാല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുത്തെന്നേ പറയത്തുള്ളൂ. കേവലം ഓരോ മുത്ത് ഇതങ്ങനെയല്ല. നൂൽ കൊരുത്തു കഴിഞ്ഞാൽ അത് മാലയായി. എന്ന് വെച്ചാൽ ഇതിന് പരസ്പരം ഒരു ബന്ധം വന്നു. അത് ഓരോന്നും ചേർന്നാലേ ആ മാലയാവും. ഒന്ന് പറഞ്ഞാൽ മാലയാവും. അപ്പൊ മാല എന്നുള്ള നിലയ്ക്ക് ഓരോ മുത്തിനും പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ അത് മാറ്റിയാലോ? ആ നൂലിൽ നിന്ന് മാറ്റിയാലോ? ഒന്നിനേക്കാൾ മറ്റൊന്ന് ശ്രേഷ്ഠമെന്ന് പറയാനില്ല. എന്തുകൊണ്ട്? എല്ലാം മുത്തുകളാണ്. അതുപോലെയാണ് ഇവിടുത്തെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ പറയുന്ന ഓരോന്നും ശ്രേഷ്ഠമാകുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, പരസ്പരവുമല്ല. അല്ലേ? ഓരോ മുത്തും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശ്രേഷ്ഠമുള്ള, പരസ്പരവും ശ്രേഷ്ഠമുള്ള. കാരണം ഇത് പരസ്പരം എല്ലാം വേറിട്ട് വേറിട്ട് നീക്കുകയാണ്. ഉപാസനയെ സംബന്ധിച്ച് ആ ശ്രേഷ്ഠത വരുന്നത് എന്താണ്? മാലയ്ക്ക് ശ്രേഷ്ഠം ഒന്നുകൊണ്ടാണ്, നൂലുകൊണ്ടാണ്. ആ നൂലിലൂടെ അത് മാലയായി മാറി, അല്ലെങ്കിൽ ഒന്നുമല്ല. തേജസ്, അന്നം, ജലം എന്നൊക്കെ പറയുന്നത് അതാതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല. സ്നേഹം, നാനാസ്തി, കിഞ്ചനം എല്ലാം തള്ളിക്കളയേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇവിടെ പറയുന്നു ഓരോന്നിനും മഹത്വം പറയുന്നു. ആ മഹത്വം പറയുന്നത് വീടെ മഹത്വമല്ല, മറിച്ച് ഇതേ കോർത്തിരിക്കുന്ന ആ നൂലിന്റെ മഹത്വമാണ്. അതുകൊണ്ടാണ് അത് മാലയായത്. ഇവിടെ കൊടുത്തിരിക്കുന്ന നൂലെന്താണ്? ഓരോന്നിനെയും ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. അതാണ് ബ്രഹ്മമായിട്ട് ഉപാസിക്കുമ്പോൾ ഇതിനെല്ലാം മഹത്വമാണ്. ഈ മഹത്വത്തിൽ ഉൾപ്പെടുത്താൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോ, ഈ മാലയിൽ കോർക്കാൻ ഇനി ഏതെങ്കിലും മുത്തുണ്ടോ എന്നാ ചോദിക്കുന്നു. ഇതിലോട്ട് ചേർത്താലേ അത് മഹത്വമാകത്തുള്ളൂ. വെറുതെ അന്നം, ജലം, തേജസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന് മഹത്വം? അത് സർവ്വസാധാരണമല്ലേ? സർവ്വസാധാരണമായ പ്രപഞ്ച ഘടകങ്ങളാണ്. പക്ഷെ ഇവിടെ അതിന് മഹത്വം വേണമെങ്കിൽ എന്ത് വേണം? ഉപാസിക്കണം. എങ്ങനെയെങ്കിലും ഉപാസിച്ചപ്പോലെ ബ്രഹ്മമായി ഉപാസിക്കും. സർവത്ര അതുണ്ട്. ബ്രഹ്മമായി ഉപാസിക്കുമ്പോൾ നാരദ മനസ്സിലാക്കുന്നു ഇത് മഹത്വമുള്ളതാണ്. എന്താ നാരദനെതിനെയൊന്നും കുറിച്ച് അറിയത്തില്ലായിരുന്നു. പഞ്ചഭൂതങ്ങളെ കുറിച്ച് സർവശാസ്ത്രങ്ങളെയും അധ്യയനം ചെയ്ത ആളിന് ഈ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ സനത്കുമാരൻ പ്രത്യേകിച്ച് ഉപദേശിക്കുകയാണ്, ഇത് ഭൗതികമായ പല കാര്യകാരണ ബന്ധങ്ങളും സത്യങ്ങളും എല്ലാം നിയമങ്ങളുമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ബ്രഹ്മമായിട്ട് ഉപാസിക്കും. ബ്രഹ്മബുദ്ധി ഇതിൽ ഓരോന്നിനും വരും. എല്ലായിടത്തും വിജ്ഞാനത്തെ ഉപാസിക്കുക, ധ്യാനത്തെ ഉപാസിക്കുക, സർവത്ര അതുണ്ട്. ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. അപ്പൊ ഇത് ഓരോന്നും മഹത്വമുള്ളതാണ്. ഒന്നിന്റെ മഹത്വം മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞു നാമത്തിന്റെ മഹത്വം മനസ്സിലാക്കി, ഭൂയോ ഇനി എന്തെങ്കിലും ഉണ്ടോ മഹത്വമുള്ളതായിട്ട്? എന്നുവെച്ചാൽ ഇതുപോലെ ഉപാസിക്കത്തക്കതായിട്ട്. അപ്പോ ഈ മുത്തുകളെ എങ്ങനെയാണോ അതിൽ കുരുത്തിരിക്കുന്ന മാല മഹത്വപ്പെടുത്തുന്നത്. മുത്തുകൾക്കില്ലാത്ത സ്ഥാനം മാലയ്ക്കുണ്ട്. വെവ്വേറെ ഇരിയുമ്പം കിട്ടാത്ത മഹത്വമാണ് മാലയെന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്നത്. അതുപോലെ ബ്രഹ്മ ഉപാസന, ബ്രഹ്മമെന്നുള്ള രീതിയിൽ ഉപാസിക്കുന്നിടത്താണ് മഹത്വം. അതിന്റെ ആധിക്യത്തെയാണ് ഓരോ തവണയും ചോദിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പറയുന്നു ഇനിയും ഉണ്ട്. ഇനി പറയുന്നതും ഇനി പറയേണ്ടതായിട്ടും ഉണ്ട് പലതും. ഇത്രമാത്രമല്ല ഉപാസിക്കുന്നത്, ഇനിയും ഉണ്ട്. ഏതിനെ അങ്ങനെ ഉപാസിക്കും? എന്നാ ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഭസ്വത പ്രകാശവത് അപഹത തമസ്കാൻ ബാഹ്യ ആധ്യാത്മിക അജ്ഞാനാദ്യ അപനീത തമസ്കാൻ അഭിസിദ്ധ്യതി. തേജസ്സിന്റെ ഫലത്തെ കുറിച്ച് പറയുമ്പോഴാണ് തേജസ്വി വൈസ തേജസ്വതോ ലോകാൻ ഭാസ്വതോ അപഹത തമസ്കാൻ മന്ത്രത്തിൽ പറയുന്ന അഭിസിദ്ധ്യതി. തേജസ്സിനെ ഈ തേജസ്സാണെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ അപഹത തമസ്കാൻ അന്ധകാരമല്ല ഇല്ലാതാകുന്ന എങ്ങനെ? അപ്പോ ആ തേജസ്സിനെ മഹത്തായിട്ട് ഉപാസിക്കും. ബ്രഹ്മമായിട്ട് ഉപാസിച്ചാൽ ഈ ഫലം ഉണ്ടാകത്തുള്ളൂ, അപഹത്ത തമസ്കം ആകത്തുള്ളൂ, ഉള്ളിലെ അന്ധകാരം മാറത്തുള്ളൂ. അതാണ് എന്റെ ഫലമായി പറയുന്നത്. അത് മഹത്വമുള്ളതായി തീരും. അല്ല ഒന്നിനും മറ്റൊന്ന് കാരണമൊന്നോ ഒന്നിൽ നിന്ന് മറ്റൊന്നും ഉണ്ടായതെന്ന് വിചാരിച്ച് മഹത്വം ആകത്തൊന്നുമില്ല. കാര്യത്തിന് മഹത്വം കാരണത്തിന് മഹത്വം അങ്ങനെയൊന്നും ഒരിടത്തും നിർണ്ണയിക്കാൻ കഴിയും. മഹത്വം എവിടെയും പ്രകടമാകാം, കാര്യത്തിനും പ്രകടമാകാം, കാരണത്തിനും പ്രകടമാകാം, രണ്ടിലും പ്രകടമാകാതിരിക്കാം. എന്ത് സംഭവിക്കും? പക്ഷെ ഇവിടെ സർവത്തിനും മഹത്വം ഓരോന്നിനും. എന്തുകൊണ്ട്? ഇവിടെ ബ്രഹ്മമായി ഉപാസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രകാശവത് അപഹത തമസ്താ ബാഹ്യ ആധ്യാത്മിക അജ്ഞാനാധ്യാപനീത തമസ്ത ആ തമസ്സിനെല്ലാം നിരാകരിച്ച് ഉപാസനാഫലം ലഭിക്കുന്നു. പ്രജ്വർത്തമന്യ ആകാശോ ഭവ തേജസ്സോ ഭൂയ. ഇനിയുണ്ട് ഉപാസിക്കും. ഇനി കൂടുതലായ എന്തെങ്കിലും ഉണ്ടോ? ഇനി താൻ അറിയേണ്ടതായ മഹത്വം എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന് ആ ചോദ്യത്തിൽ താക്കി ഭൂയാൻ കൂടുതൽ അമഹത്വം ആ വസ്തുവിനുള്ള മഹത്വം, ഉപാസനയിലുള്ള മഹത്വമാണ് മനസ്സിലാക്കേണ്ടത്. ഉപാസിച്ചാലേ അതിന് മഹത്വമുള്ളൂ, അല്ലെങ്കിൽ ഇതിനെന്താ മഹത്വം? പരസ്പര നേരിട്ട് ബന്ധപ്പെടാത്ത ഈ കാര്യങ്ങൾക്ക് എന്താ മഹത്വമുണ്ട്? ആദ്യം നമ്മൾ പറഞ്ഞ നാമം, ഇവിടെ പറയുന്നു പൃഥ്വി. എന്താ നാമത്തെക്കാൾ മഹത്വം പൃഥ്വിക്ക്? അങ്ങനെ ഒരു മഹത്വത്തെ, കാര്യകാരണ ബന്ധത്തിലുള്ള ഒരു മഹത്വത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ ആയാസമായി മാറും. പക്ഷെ രണ്ടിനും മഹത്വമുണ്ട്. എന്തുകൊണ്ട്? ഉപാസന എന്ന് പറയുന്ന ഒരു ചരടിൽ ഇതിനെല്ലാം കോർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോന്നിനും മഹത്വമുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നു ഇനി മഹത്വമുള്ള എന്തെങ്കിലും ഉണ്ടോ? പറയുന്നു ആകാശോഭാവ തേജസ്സോ ഉണ്ട്, അത് ആകാശമാണ്. വായുസേജസ്യ തേജസ് കാരണത്വം അത് സ്പഷ്ടമാണ്. ബാഹ്യമായി ഭൗതികമായി നോക്കുമ്പോൾ നേരത്തെ ജലത്തിന് തേജസ് കാരണമെന്ന് പറയുന്ന പോലെ വായു ഉൾപ്പെടെയുള്ള തേജസ്സിന് അത് കാരണമാണ്. കാരണം അത് ഭൗതികമായ ഒരു കാര്യകാരണ ബന്ധമല്ല. കാരണം തേജസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പറയുന്ന ആകാശം ഇടയ്ക്ക് വായു വന്നു, വായുവിനെ വിട്ടു. അപ്പൊ അത്തരത്തിലുള്ള ഒരു മഹത്വത്തെ അല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തേജസ് കഴിഞ്ഞ് വായുവിനെ പറയുന്നത്, തേജസ് കഴിഞ്ഞ് എന്തിനാ ആകാശത്തെ പറഞ്ഞു. ഭാഷകാരൻ അതുകൂടെ കൂട്ടിച്ചെടുത്തു, വായു സഹദസ്യ തേജസ് കാരണം പോവാ. വ്യോമിനോ വായു ആഗ്രഹ്യ തേജസ സഹോ വായുരതി പൃഥകിഹീനോ തേജസ് കാരണം ഹി ലോകേ കാര്യ ഭൂയോദിഷ്ടം. കാരണത്വാദ് വ്യോമ്ന വായു ആഗ്രഹ്യതി തേജസ സഹോ വായുരതി പൃഥകീഹ നോക്കുക. അത് പറയുന്നു വായുവിനെ പ്രത്യേകം പറഞ്ഞ് നമ്മൾ ധരിച്ചോണ്ട് ഇവിടെ അത്തരത്തിലൊരു കാര്യകാരണ ബന്ധത്തിലൂടെ മഹത്വത്തെ ബോധിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. അതുകൊണ്ട് വായുവിനെ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ചേർത്തോണ്ട് തേജസ്സിനോടൊപ്പം വായുവിനെയും പറഞ്ഞു. കാരണം ഹി ലോകേ വായു കാര്യ ഭൂയോ ദൃഷ്ടം പറയുന്നു, ലൗകികമായ ദൃഷ്ടിയിൽ ഈ പറയുന്ന ശരിയാണ്. ഉപാസന ദൃഷ്ടിയിലല്ല, പൃഥ്വിയേക്കാൾ ശ്രേഷ്ഠമാണ് ജലം, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് തേജസ്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് വായു, അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതൊക്കെ ലൗകിക ദൃഷ്ടി, ആ മഹത്വമല്ല ഇവിടെ ഉപാസന മഹത്വമാണ്. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. ലോകേ ലോകത്തിൽ കാര്യകാരണങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. യഥാ ഘടാദിഭ്യോ മൃത് തഥാ ആകാശോ വായു സദസ്യ തേജസ് കാരണവിധി തഥോ ഭൂയാൻ. ലൗകിക യുക്തിയിൽ അതൊക്കെ ശരിയാണ്. പാത്ര മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതുപോലെ ആകാശത്തു നിന്ന് വായു, വായുവിൽ നിന്ന് തേജസ്, തേജസ്സിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി, ഇതെല്ലാം മുമ്പ് പൃഥ്വി എന്ന് പറഞ്ഞിട്ടുണ്ട്, അന്നമെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പൃഥ്വി എടുക്കും, അതുകൊണ്ട് അങ്ങനെ ശ്രേഷ്ഠതയെ പറയാം. കഥം എന്നാൽ എന്താണ് ഈ ആകാശത്തിന്റെ ശ്രേഷ്ഠത്വം, കഥം എങ്ങനെയാണ് അത് ഉപാസനയിൽ വരുന്നതാണ്, അതാണ് അവിടെ വിശദീകരിക്കുന്നത്. ആകാശേ വൈ സൂര്യ ചന്ദ്രമസോ ഭൂ തേജോരൂപോ വിദ്യുത് നക്ഷത്രാണി അഗ്നിശ്ച തേജോരൂപാണി ആകാശേ എന്തഹ ആകാശത്തിൽ സർവസ്ഥിതി സൂര്യചന്ദ്രന്മാർ ആകാശത്തിൽ, വിദ്യുത് ആകാശത്തിൽ, നക്ഷത്രങ്ങൾ ആകാശത്തിൽ, അഗ്നി ആകാശത്തിൽ, സർവം ആകാശത്തിലാണ്. അന്തർവർത്തി തദ്ൽപ്പം ഭൂയ ഇതര യുക്തിയിൽ നോക്കുക, ഏതൊന്നാണോ മറ്റൊന്നെ അന്തർഭവിക്കുന്നത്, അന്തർഭവിച്ച് പോയതൽപ്പം ഏതാണോ അന്തർഭവിപ്പിക്കുന്നത് അത് മഹത്വം. ആ രീതിയിൽ ആകാശ സർവമഹത്താണ് കിഞ്ച ആകാശേ എന്ന അക്വയതി അന്യം അന്യ ആഹുസ്ഥ ആകാശന ശൃണോതി അന്യുക്തം ച ശബ്ദം അന്യ പ്രതിശൃണോതി ആകാശ രമതെ ക്രീഡത്തി അന്യോന്യം സർവ തഥാ ന രമതെ തച്ച ആകാശേ വധ്വാദി വിയോഗേ ആകാശേ ജായതെ ന മൂർത്തേന അവഷ്ടഭ്യേ. പറയുന്നു ആകാശത്തിലാണല്ലോ വർത്തമാനം പറയുന്നു, ഈ മാധ്യമം തന്നെ ആകാശം, ആകാശത്തിലൂടെ ശബ്ദം സഞ്ചരിച്ചു പോകുന്നു, മറ്റൊരാൾ ശ്രവിക്കുന്നു, പറയുന്നു, കേൾക്കുന്നു. ആകാശം ആഹ്വേദി ആകാശത്തിലൂടെയാണ് നമ്മൾ മറ്റൊരാളെ വിളിക്കുന്നത്. അന്യം അന്യ ആഹു ഒരാൾ മറ്റൊരാൾ വിളിക്കുന്നു. ഇതര ആകാശേ ശൃണോതി താൻ വിളിക്കുമ്പോൾ വേറൊരാൾ കേൾക്കുന്നു. സർവ വ്യവഹാരങ്ങളും ആകാശത്തിലെന്ന് ഇതിന്റെ ശബ്ദം അന്യ പ്രതി ശൃണോതി പറഞ്ഞത് മറ്റൊരാൾ കേൾക്കുന്നു. ആകാശ സർവവ്യവഹാരാസ്പദം ആകാശേ രമതെ ക്രീഡതിയ ആകാശത്തിലാണ് സർവ വിനോദങ്ങളും അന്യോന്യം സർവ തഥാ എന്ന രമതെ ആകാശേ വധ്വാദി വിയോഗേ. എന്താണോ ആനന്ദിക്കുന്നതിനുള്ള ഉപാധി അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആനന്ദം സംഭവിക്കുന്നില്ല. ഇതിനെല്ലാം ഉപാധിയാണ് ആകാശം. ആകാശേ ജായതെ മൂർത്തേന അവിഷ്ടബ്ദേ ആകാശത്തിലാണ് സർവം ഉണ്ടാകുന്നത്. അതിന് തഴോട്ട് വരുന്ന വായുവാദികൾ സർവം ആകാശത്തിലുണ്ടാകുന്നു. അത് ആകാശം അഭിലക്ഷ്യ അങ്കുരാതി ജായതെ മണ്ണിൽ നിന്നൊരു ചെടി കിളിർത്ത് വന്നു കഴിഞ്ഞാൽ നേരെ മേലോട്ടാകുന്നു ആകാശത്തിലേക്കാണ്. ഇന്ന പ്രതിലോമം തിരി താഴോട്ട് പോകുന്നില്ല. അണിയും ആകാശമാണ് നിങ്ങളുടെ ആകാശം എന്ന് പറയുന്നത്. ഈ ശൂന്യമായ ഇതിനുദ്ദേശിച്ച് പറയുക, ആകാശം ഉപാസിച്ചു, അതുകൊണ്ട് ആകാശത്തെയും ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ബ്രഹ്മമായിട്ട് ഉപാസിക്കണോ അത് ചേർത്തിട്ടില്ലെങ്കിലും ഉണ്ട് ഇവിടെ ഉണ്ട്. ആകാശം ബ്രഹ്മേത്തി ഉപാസത്തെ, ആകാശത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുമ്പോൾ ഫലശ്രണു ആകാശബുദ്ധോ വൈ വിസ്താര യുക്താൻ സ വിദ്വാൻ ലോകാൻ പ്രകാശവത സൈ ആകാശം ബ്രഹ്മേത്യുപാസ്തി ആകാശവതോ വൈ സ ലോകാൻ പ്രകാശവതോ. പ്രകാശ ആകാശയോട് നിത്യസംബന്ധ പ്രകാശവത ലോകാൻ സംബാധാൻ സംബാധന സംബാധ പറയുന്നു സംബാധാൻ പ്രകാശവതോ അസംബാധാൻ എന്ന് പറയുന്നു. സംബാധാൻ പ്രകാശവതസ്യ ലോകാൻ അസംബാധാൻ സംബാധനം സംബാധ സംബാധോ അന്യോന്യ പീഡ തദ്രഹിതാൻ അസംബന്ധാൻ ഒരു ഗായവതോ വിസ്തീർണഗതി വിസ്തീർണ പ്രചാരാൻ ലോകാൻ അഭിസിദ്ധ്യതി. ഈ തട്ടലും മുട്ടലും കൂട്ടിമുട്ടലും ഒന്നുമില്ലാത്ത ലോകത്തെത്തിച്ചേരും നാം. സംബാധം എന്ന് വെച്ചാൽ പരസ്പര പീഠം. ഈ ലോകത്തെങ്ങനെയാണ് പരസ്പര പീഠം? അത് ഈ ലോകത്തിന്റെ ഒരു സ്വഭാവം. കാരണം ഇവിടെ പലതുണ്ട്, അതുകൊണ്ട് ഒന്നിനു മാത്രം നിലനിൽക്കില്ല. ഒന്നും മറ്റൊന്നുമായിട്ടെപ്പോഴും തട്ടിയും മുട്ടിയും നിൽക്കത്തും. ഒരുത്തൻ വേറൊരുത്തന് ഭാര്യയായിരിക്കും. അത് ഈ ലോകത്തിന്റെ സ്വഭാവം, സർവഭൂതങ്ങളുടെ സ്വഭാവം അതാണ്. അതുകൊണ്ടിവിടെ പറയുന്നു ആകാശത്തെ ഉപാസിച്ചു കഴിഞ്ഞാലോ പ്രകാശ ആകാശം പ്രകാശവതസ്ഥലോകം പ്രകാശമുള്ള ലോകത്തിൽ അതെങ്ങനെയുള്ള ലോകം? ആ സംബാധാൻ സംബാധനം സംബാധം എന്ന് വെച്ചാൽ എന്താണ്? സംബാധം അന്യോന്യ പീഡ പരസ്പര പീഡ. രണ്ടുപേരുണ്ടെങ്കിൽ അവിടെ പരസ്പര പീഡ ഉണ്ടാവും. അത് ഗുരുവും ശിഷ്യനും ആയാലും ശരി പരസ്പര പീഡ ഉണ്ടാവും. ഗുരു ശിഷ്യന്റെ പോരായ്മകളെ കുറിച്ചൊക്കെ ശിഷ്യൻ ഗുരുവിൽ നിന്ന് ഇനിയും പലതും ലഭിക്കുമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഈ രണ്ടു വരുന്നിടത്തല്ല പരസ്പര പീഡ. ഇവിടെ പറയുന്നു അങ്ങനെ ഒരു ആകാശമുണ്ട്, ഈ പീഡയൊന്നും ഇല്ലാത്ത ആകാശമുണ്ട്, രണ്ടില്ലാത്ത സ്ഥലം. അന്യോന്യ പീഡ തദ്രഹിത സംബന്ധ ഗുരു ഗായകത്വം വിസ്തീർണഗതി വിസ്തീർണ പ്രചാരാൻ ലോകാൻ അഭിസിദ്ധി. ആകാശത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്ന പലയിടത്തും പറയുന്നു അതിന്റെ ഫലം ബ്രഹ്മപ്രാപ്തി എന്നും പറയുന്നു. അതുപോലെ ഇവിടെയും പറയുകയാണ് പരസ്പരം കൂട്ടിമുട്ടാൻ രണ്ടില്ലാത്തതായ അതിന്റെ വിസ്തീർണത്തിന് അളവില്ലാത്തതായ പരിമിതികളില്ലാത്തതെന്ന് വെച്ചാൽ അനന്തമായ ലോകത്തെ പ്രാപിക്കുന്നു. ആകാശത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുമ്പോ വാസ്തവത്തിൽ അത് ബ്രഹ്മ ഉപാസന തന്നെ. ബ്രഹ്മസൂത്രത്തിൽ മറ്റേതിനെ കുറിച്ച് ഒരുപാട് ചർച്ചയുണ്ട്. ആകാശം ആകാശമല്ല, ബ്രഹ്മം തന്നെയാണ്. വ്യാപകത്വാദി ഗുണങ്ങൾ പറയുന്നത് ബ്രഹ്മത്തിന് ചേരുന്ന. അപ്പൊ ആ ബ്രഹ്മപ്രാപ്തിയിൽ എന്താണ്? അവിടെ തട്ടലും മുട്ടലും ഇല്ലാതെ രണ്ടില്ലാത്ത ഏകത്വ ദർശനത്തിൽ അത്തരം പീഡകളില്ലാതായിത്തീരുന്നു. അതതിന്റെ ഫലം. ആകാശ ഉപാസനയുടെ ഫലം ചോദിക്കുന്നു അസ്തി ഭഗവാൻ. ആകാശ ഭൂയി ഇനി മറ്റെന്തെങ്കിലും ശേഷിക്കുന്നു? ഇതുപോലെ മഹത്വമുള്ളത് അതിനെ ഉപാസിക്കുന്നത് ഭൂയോ അസ്തി തന്മേ ഭഗവാൻ ബ്രവീത്തു. അതൊന്ന് പറഞ്ഞാലും സ്മരോ ആകാശാദ് ഭൂയ തസ്മാം യദി ബഹവ ആസീരൻ ന സ്മരന്തോ നൈവനേ കഥഞ്ചന ശൃണുയുഃ ന മന്യവിരൻ ന വിജാനീരൻ യദാ വാവതയ സ്മരേയുഃ അധ ശൃണുയുരധ മന്യവിരൻ അധ വിജാനീരൻ സ്മരണേന വൈ പുത്രാൻ വിജാനാതി സ്മരേണ സ്മരേണ പശൂൻ സ്മരം ഉപാസ്യേതി സയസ്മരം ബ്രഹ്മേത്യുപാസ്തേ യാവത് സ്മരസി സ്മരസ്യ ഗതം തത്ര അസി യഥാകാമചാരോ ഭവതി യസ്മരം ബ്രഹ്മേത്യുപാസ്തേ അസ്തി ഭവ സ്മരാദ് ഭൂയൈതി സ്മരാദ് വാവ ഭൂയോ അസ്തീതി തന്മേ ഭഗവാൻ ബ്രവീതു ഇതി.